وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، ما يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാന സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിച്ചു വന്നത് രഹസ്യജീവിതത്തിൽ വരുന്ന തിന്മകൾ, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാല് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അഞ്ചാമത്തെ ഒന്ന്, ദിക്റുൽ മൗത്ത്, മരണചിന്ത. അതുപോലെ തന്നെ സൂഉൽ ഖാതിമ, മോശപ്പെട്ട പര്യവസാനം, ഇതിനെക്കുറിച്ചുള്ള ചിന്ത, മരണത്തെക്കുറിച്ചുള്ള ചിന്തയും, നമ്മുടെ അവസാനം, നമ്മുടെ മരണസമയത്ത് നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്നുള്ള ചിന്തയും, അത് യഥാർത്ഥത്തിൽ തിന്മകളിൽ നിന്ന് നമ്മൾ അകറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ചും രഹസ്യജീവിതത്തിലുള്ള തിന്മകളിൽ നിന്ന് അത് നമ്മൾ അകറ്റും. യഥാർത്ഥത്തിലുള്ള മരണചിന്ത, ചില സലഫുകൾ പറഞ്ഞതുപോലെ മരിക്കുമെന്ന യാഥാർത്ഥ്യം, അതിനേക്കാൾ യക്കീനായ ഒരു കാര്യവും ഇല്ല. പക്ഷേ അത് മനുഷ്യഹൃദയങ്ങളിൽ ഒരു സംശയമായി കിടക്കുന്നുണ്ട്. എല്ലാ മനുഷ്യനും ഒരുപോലെ പറയുന്ന കാര്യമാണ് മരിക്കുന്നുള്ളത്. പക്ഷേ അവരുടെ മനസ്സിലെന്തോ ശക്ക് വന്നതുപോലെ, സംശയം വന്നതുപോലെ, അടുത്തൊന്നും ഞാൻ മരിക്കൂല എന്നുള്ള ചിന്ത. യഥാർത്ഥത്തിൽ ഞാൻ ഏത് സമയത്തും മരിക്കാൻ സാധ്യതയുണ്ട് എന്ന ചിന്ത ഹൃദയത്തിലേക്ക് കയറിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് തിന്മകളെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കില്ല. നമ്മൾ ചിന്തിച്ചു നോക്ക്, ഒരു മാറാരോഗി, ഡോക്ടർമാർ പറഞ്ഞു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം, അതിൽ കൂടുതൽ നിങ്ങൾക്ക് ആയുസ് ഉണ്ടാകില്ല എന്ന് വിധി എഴുതിയ ഒരു രോഗി, എങ്ങനെയായിരിക്കും ആ രോഗിയുടെ മാനസികാവസ്ഥ? വിശ്വാസമുള്ള ഒരു രോഗിയാണെങ്കിൽ ഒരിക്കലും അവൻ തിന്മകളെക്കുറിച്ച് ആ ഒരു മാസം ചിന്തിക്കുക തന്നെയില്ല. നന്മ ചെയ്യാനും മരിക്കുന്നതിനു മുമ്പ് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന ചിന്തയിലായിരിക്കും. അപ്പോൾ അഞ്ചാമത്തെ കാര്യം ഈ പറഞ്ഞിട്ടുള്ളതാണ്, മരണചിന്ത. അതുപോലെ തന്നെ സൂഉൽ ഖാതിമ, മരിക്കുന്ന സമയത്ത് നമ്മുടെ പര്യവസാനം, ഖാതിമത്ത് മോശമായി പോകുമോ എന്നുള്ള പേടി, അത് ആ ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അത് കാരണമായി തീരും എന്നുള്ളതാണ്. മഹാന്മാരായ സലഫുകൾ ആ വിഷയത്തിൽ വലിയ മാതൃകകളായിരുന്നു. സുഫിയാനു സൗരി റഹിമഹുല്ലാം അദ്ദേഹം ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. കരഞ്ഞതിനുള്ള കാരണം അദ്ദേഹം പറയാറുള്ളത് ഇന്നമ അബ്കി, ഞാൻ കരയുന്നത് ലിഖൗഫിൽ ഖാതിമ, ഞാൻ എന്റെ അവസാനം എങ്ങനെയായിരിക്കുമെന്ന പേടി കൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് അദ്ദേഹം പറയാറുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം ഇങ്ങനെ കരയും, രാത്രി മൊത്തം ഇരുന്ന് കരയും. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന പല മറുപടികളുണ്ട്. അതിൽ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, എന്താണ് താങ്കൾ ഇങ്ങനെ കരയാനുള്ള കാരണം എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതഖവ്വഫു അൻ അകൂന ഫീ ഉമ്മിൽ കിതാബി ശഖിയ. ഉമ്മുൽ കിതാബ് അഥവാ അള്ളാഹുവിന്റെ രേഖയിൽ ഞാൻ ദൌർഭാഗ്യവാനാണോ എന്ന് ഞാൻ പേടിച്ചു പോവുകയാണ്, അഥവാ ഞാൻ നരകത്തിൽ കിടക്കേണ്ട ആളാണോ എന്ന് ഞാൻ പേടിച്ചു പോവുകയാണ്. സുഫിയാനു സൗരി റഹിമുള്ള ആരായിരുന്നു? അങ്ങേയറ്റം ചക്കവയുള്ള, വറയിലൊക്കെ അങ്ങേയറ്റം അറിയപ്പെട്ട, സൂക്ഷ്മതയിലും ഭക്തിയിലൊക്കെ അറിയപ്പെട്ട വലിയ മഹാനായിരുന്നു. പക്ഷെ അവരുടെ അവസാനത്തെക്കുറിച്ച് അവർക്ക് പേടിയായിരുന്നു. മരിക്കുന്ന സമയത്ത് ഞാൻ എന്തായിരിക്കും, എന്റെ മരണം എങ്ങനെയായിരിക്കും എന്നുള്ള പേടിയാണ് അവർക്കുണ്ടായിരുന്നത്. അതിന്റെ പേരിൽ അവരൊരുപാട് ധാരാളം കരഞ്ഞിട്ടുണ്ട്, എന്റെ മരണം എങ്ങനെയായിരിക്കും എന്നുള്ള പേടി, അതിന്റെ പേരിൽ അവർ ധാരാളം കരഞ്ഞിട്ടുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്. ഇന്ന റജുല ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന. ഒരു മനുഷ്യൻ സ്വർഗക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് അവൻ ചെയ്യുന്നത്, സ്വർഗത്തിലേക്ക് എത്തുന്ന പ്രവർത്തനങ്ങൾ അവൻ ചെയ്യുന്നത്. ഫീമാ യബ്ദുലിന്നാസ്, ജനങ്ങൾക്ക് വെളിവാകുന്ന കാര്യത്തിൽ അഥവാ പ്രത്യക്ഷത്തിൽ സ്വർഗം നേടുന്ന പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്യുന്നത്. അയാൾ ചെയ്യുന്ന പ്രവർത്തനം പ്രത്യക്ഷത്തിൽ സ്വർഗക്കാർ ചെയ്യുന്ന പണിയാണ്. പക്ഷേ വഇന്നഹു ലമിൻ അഹ്ലിന്നാർ, സ്വർഗക്കാർ ചെയ്യുന്ന പണി ചെയ്ത് അദ്ദേഹം എത്തിച്ചേരുന്നതോ നരകത്തിലുമാണ്, നരകക്കാരുടെ കൂട്ടത്തിലായിരിക്കും ഉണ്ടാവുക. വയഅമലു ബി അഹ്ലിന്നാരി ഫീമാ യബ്ദുലിന്നാസ്, മറ്റൊരു വ്യക്തിയെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം നരകക്കാർ ചെയ്യുന്ന പ്രവർത്തനമാണ് പ്രത്യക്ഷത്തിൽ അദ്ദേഹം ചെയ്യുന്നത്, പക്ഷെ വഹുവ മിൻ അഹ്ലിൽ ജന്ന, അദ്ദേഹമാണെങ്കിൽ സ്വർഗക്കാരുടെ കൂട്ടത്തിലുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് ഈ ഹദീസിന്റെ താൽപര്യം? ഇതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? പ്രത്യക്ഷത്തിൽ സ്വർഗക്കാർ ചെയ്യുന്ന പ്രവർത്തനം, പക്ഷെ അദ്ദേഹം നരകത്തിലാണ് എത്തിയിട്ടുള്ളത്. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള പറഞ്ഞു, വഖൗലുഹു ഫീമാ യബ്ദുലിന്നാസ്, ജനങ്ങൾക്ക് വെളിവാകുന്ന രൂപത്തിൽ സ്വർഗക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞതിന്റെ ആശയം, ഇഷാറത്തുൻ ഇല അന്ന ബാത്തിനൽ അംരി യകൂനു ബിഖിലാഫി ദാലിക്, പ്രത്യക്ഷത്തിൽ അയാൾ നല്ല മനുഷ്യനാ, പക്ഷെ അയാളുടെ ഉള്ള് രഹസ്യം പോക്കാൻ എന്നതിലേക്ക് സൂചനയുണ്ട്, എന്നതിലേക്ക് ഈ ഹദീസ് സൂചനയുണ്ട്. ജനങ്ങളെ കാണുമ്പോൾ അയാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ എന്താണ്? സ്വർഗക്കാര് ചെയ്യുന്ന പ്രവർത്തനമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ രഹസ്യ ജീവിതം മറ്റൊന്നാണ്, അതുകൊണ്ടാണ് അദ്ദേഹം നരകത്തിലെത്തിയത് എന്നാണ്. വഅന്ന ഖാതിമത സുഇ തകൂനു ബിസബബി ദസീസതിൻ ബാത്തിനതിൻ ലിൽ അബ്ദി, ഈ മോശപ്പെട്ട പര്യവസാനം എന്നുള്ളത് ബിസബബി ദസീസതിൻ ബാത്തിനതിൻ ലിൽ അബ്ദി ബൈന, രഹസ്യമായ ആളുകൾ കാണാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതിൽ വൃത്തികെട്ട പ്രവർത്തനം അവനിൽ ഉണ്ടായതുകൊണ്ടാണ് ഈ അവസ്ഥ അവന് വന്നു ചേർന്നത് എന്നാണ്. ലയച്ചലിഉ അലൈഹന്നാസ്, ജനങ്ങൾ കാണാത്ത സന്ദർഭത്തിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ വൃത്തികേടുകൾ ചെയ്യുന്നുണ്ട്. അത് കാരണത്താലാണ് ഈ ഒരു മോശകരമായ പര്യവസാനം അവനുണ്ടായത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഒരാളുടെ ഖാതിമത്ത്, അവന്റെ പര്യവസാനം, മരണസമയം എങ്ങനെയായിരിക്കും, അത് നിശ്ചയിക്കുക എന്തായാലും അവന്റെ രഹസ്യ ജീവിതത്തിലുള്ള കർമ്മങ്ങളാണ്. റബ്ബും അവനും തമ്മിലുള്ള അവന്റെ രഹസ്യ ജീവിതത്തിലെ ബന്ധം, അതിനനുസരിച്ചായിരിക്കും അവന്റെ ഖാതിമത്ത് ഉണ്ടാവുക. ഒരാളുടെ രഹസ്യ ജീവിതം മോശമാണെങ്കിൽ, അവന്റെ അവസാനം എന്ന് പറയുന്നത്, അവന്റെ മരണം എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു പര്യവസാനായിരിക്കും അവനുണ്ടാവുക. എന്തുകൊണ്ട്? അവന്റെ രഹസ്യജീവിതം മോശമായതുകൊണ്ട് തന്നെ. എന്നാൽ രണ്ടാമത് പറഞ്ഞ വിഭാഗം എന്താണ്? നരകക്കാരുടെ പ്രവർത്തനമാണ് പ്രത്യക്ഷത്തിൽ ചെയ്യുന്നത്, പക്ഷേ അയാൾ സ്വർഗത്തിലെത്തി. അതിന്റെ കാരണം പണ്ഡിതന്മാർ വിശദീകരിച്ചത്, അദ്ദേഹം അവസാന കാലത്ത് നന്നായ മനുഷ്യനാണ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ അദ്ദേഹം രഹസ്യജീവിതത്തിൽ ആരും കാണാതെ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ അദ്ദേഹം ആദ്യകാലത്ത് മോശക്കാരനായിരുന്നു, പിന്നീട് അദ്ദേഹം മാറി, അവസാന സമയത്ത് അദ്ദേഹം ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു. അതുതന്നെ രഹസ്യജീവിതത്തിലാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഹസ്നുൽ ഖാതിമ, ഒരു നല്ല പര്യവസാനം, നല്ല മരണം അവൻ അല്ലാഹു അതിനുള്ള തൗഫീഖ് കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ വൃത്തികെട്ട അല്ലെങ്കിൽ മോശപ്പെട്ട പര്യവസാനം മരണത്തിന് കാരണമാകുന്നത് അവന്റെ രഹസ്യജീവിതത്തിലെ മോശപ്പെട്ട അവസ്ഥ കൊണ്ടാണ് എന്നാണ് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു റജബ് റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഒരുത്തന്റെ രഹസ്യജീവിതം വളരെ ക്ലിയറാണ്, പരസ്യജീവിതവും അതുപോലെ ക്ലിയറാണ് എങ്കിൽ ഒരിക്കലും അവന് സൂഉൽ ഖാതിമ, മോശപ്പെട്ട പര്യവസാനം എന്നുള്ളത് ഉണ്ടാവുകയില്ല. നല്ല രൂപത്തിൽ ജീവിച്ച് അല്ലെങ്കിൽ അവന്റെ രഹസ്യവും പരസ്യവും ഒരുപോലെ ശ്രദ്ധിച്ച് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനൊരു മോശപ്പെട്ട പര്യവസാനം ഉണ്ടാവുക എന്നുള്ളത് പൊതുവെ സംഭവിക്കാത്തൊരു കാര്യമാണ്. ഇബ്നു റജബ് റഹിമഹുള്ള തന്നെ പറഞ്ഞത് കാണാം, മാ ഉലിമ അലൽ ഇത്ലാഖി അന്ന റജുലൻ ഖുതിമ ലഹു ബിസൂഇൽ ഖാതിമ വഖദ് ഇസ്തഖാമ ളാഹിറുഹു മഅ ബാത്തിനിഹി. രഹസ്യവും പരസ്യവും ഒരുപോലെ ഇസ്തിഖാമത്തോടുകൂടി നിലനിന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് മോശപ്പെട്ട ഒരു പര്യവസാനം ഉണ്ടാവുക എന്നുള്ളത് മൊത്തത്തിൽ അറിയപ്പെടാത്തൊരു കാര്യമാണ്, മൊത്തത്തിൽ സംഭവിക്കുന്ന കാര്യമല്ല. രഹസ്യവും പരസ്യവും ഒരുപോലെ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു മോശപ്പെട്ട പര്യവസാനം, മോശപ്പെട്ട ഒരു മരണം ഉണ്ടാവുക എന്നുള്ളത് സാധ്യതയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ പറഞ്ഞ ഹദീസിലുള്ള കാര്യം എന്താണ്? പ്രത്യക്ഷത്തിൽ അയാൾ ചെയ്യുന്നതൊക്കെ സ്വർഗ്ഗക്കാരുടെ പ്രവർത്തന, പക്ഷേ അയാളുടെ രഹസ്യജീവിതം മോശമാണ്. അപ്പോ ഈ രഹസ്യജീവിതത്തിൽ നമ്മൾക്ക് ഈ രക്ഷ കിട്ടണമെങ്കിൽ നമ്മുടെ സൂഉൽ ഖാതിമ അല്ലെങ്കിൽ ഹസ്നുൽ ഖാതിമ, ഹസ്നുൽ ഖാതിമ നല്ലൊരു മരണം ഉണ്ടാകണമെന്ന ആഗ്രഹവും മോശപ്പെട്ട മരണം സംഭവിച്ചു കഴിഞ്ഞാലുള്ള അതിന്റെ പ്രശ്നവും മനസ്സിലാക്കി മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർത്ത് ആ ഒരു ഹൃദയമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കും. ഇമാം ഖുർത്തബി റഹിമഹുള്ള പറഞ്ഞത് കാണാം, ഖാല ഉലമ, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, തദക്കുറുൽ മൗതി യർദഉ അനിൽ മആസി, മരണത്തെക്കുറിച്ചുള്ള ചിന്ത തിന്മയിൽ നിന്ന് നമ്മൾ അകറ്റിക്കളയും. വയുലയ്യിനുൽ ഖൽബൽ ഖാസി, കടുത്തുപോയ ഹൃദയത്തെ അത് ലോലമാക്കും, ഹൃദയകാഠിന്യം കുറച്ചു കളയും മരണത്തെക്കുറിച്ചുള്ള ചിന്ത. വയുദഹിബുൽ ഫറഹ ബിദ്ദുനിയ, ദുനിയാവിനെ കൊണ്ടുള്ള അഹങ്കാരം, ദുനിയാവിനെ കൊണ്ടുള്ള അമിതമായ ആവേശം അത് ഇല്ലാതെയാക്കും. വയുഹവ്വിനുൽ മസായിബ്, ഈ ദുനിയാവിൽ പല പ്രയാസങ്ങളും പലർക്കും ഉണ്ടാവും, പക്ഷേ മരണത്തെക്കുറിച്ചുള്ള ചിന്ത, ഞാൻ മരിക്കാനുള്ളവനാണ്, ഇവിടെ ജീവിച്ച് അല്ലെങ്കിൽ ഇവിടെ അനുഭവിച്ച് തീരാനുള്ളവനല്ല ഞാൻ, മരിക്കാനുള്ളവനാണ്, എന്റെ ജീവിതം മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് എന്ന് ചിന്തിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലെ പ്രയാസങ്ങൾ അവന് ചെറുതാവും എന്ന് ഇമാം ഖുർത്തബി റഹിമഹുള്ള പറഞ്ഞത് കാണാം, പണ്ഡിതന്മാർ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ മരണചിന്ത എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മരണചിന്തയെ സംബന്ധിച്ച് ആളുകൾ മൂന്ന് തരക്കാരാണ് മരണചിന്തയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മനുഷ്യന്റെ അവസ്ഥ. ഒന്ന്, തീരെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാത്ത, ആഗ്രഹിക്കാത്ത ആളുകൾ. മരണം എന്ന് കേൾക്കുമ്പോൾ അവർക്ക് മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് ഇഷ്ടമല്ല, മരണത്തെക്കുറിച്ച് ആലോചിക്കുന്ന അവർക്ക് ഇഷ്ടമല്ല, അവർ തീരെ മരണത്തെക്കുറിച്ച് ആലോചിക്കൂല, മരണം എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമല്ല, മരണത്തെക്കുറിച്ച് ചിന്തിക്കാനോ മരണത്തെക്കുറിച്ച് ആലോചിക്കുന്നതോ അവർക്ക് തീരെ ഇഷ്ടമല്ല. അങ്ങനത്തെ വിഭാഗം ആളുകളുണ്ട്. രണ്ടാമത്തെ വിഭാഗം, ഇടയ്ക്ക് ചില സന്ദർഭങ്ങളിൽ മരണത്തെക്കുറിച്ച് ചിന്തിക്കും, എന്നാൽ പല സമയങ്ങളിലും മരണത്തെക്കുറിച്ചുള്ള ബോധമില്ലാത്തവർ. മൂന്നാമത്തെ വിഭാഗം, അത്തരക്കാരായിരുന്നു മഹാന്മാരായ സലഫുകൾ. മരണത്തെക്കുറിച്ചുള്ള ചിന്ത കിടക്കുമ്പോഴും ഉണർച്ചയിലും ഉറക്കത്തിലുമൊക്കെ മരിക്കുമെന്നുള്ള ബോധം അത് നിരന്തരം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. മരണചിന്ത അവരുടെ മനസ്സിൽ വലിയ സ്ഥാനം പിടിച്ചിരുന്നു. അവരുടെ ചരിത്രം പരിശോധിച്ചാൽ അതുമാത്രം തന്നെ നമുക്ക് ഒരുപാട് പറയാൻ സാധിക്കും. മഹാന്മാരായ സലഫുകൾ അവർ മരണത്തെക്കുറിച്ച് എങ്ങനെയായിരുന്നു ചിന്തിച്ചിരുന്നത്, അവർ മരണത്തെക്കുറിച്ച് ഏത് രൂപത്തിലാണ് ഓർത്തിരുന്നത്, അവരുടെ ഹൃദയത്തിൽ മരണത്തിനുണ്ടായിരുന്ന ചിന്തക്കുണ്ടായിരുന്ന സ്ഥാനം, അതിൻഷാല്ലാ നമ്മുടെ സമയത്തിനനുസരിച്ച് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറു ദിക്ര ഹാദിമിൽ ലസാത്ത്, സർവ്വസുഖങ്ങളെയും നശിപ്പിച്ചു കളയുന്ന, ആനന്ദത്തെയും സുഖത്തെയും നശിപ്പിച്ചു കളയുന്ന ആ ഒരു കാര്യം അഥവാ മരണത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾ വർദ്ധിപ്പിക്കണം. ഈ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ ഹദീസ് നമ്മൾ പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ എന്നുള്ള ഞാനും നിങ്ങളും ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയാനുള്ള സന്ദർഭം ചില ആളുകൾ ഇങ്ങനെ സംസാരിച്ച് ചിരിക്കുന്നത് കണ്ട്, അതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുപോയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത്, അക്സിറു ദിക്ര ഹാദിമിൽ ലസാത്ത്, നിങ്ങളുടെ സർവ്വസുഖങ്ങളെയും നശിപ്പിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്ത വർദ്ധിപ്പിക്കണം. ചിന്തിക്കണം എന്നല്ല പറഞ്ഞു, ചിന്ത വർദ്ധിപ്പിക്കണം. അപ്പൊ ചിന്ത വർദ്ധിപ്പിക്കാൻ പറയാൻ, ഇനി ഈ ഹദീസ് നമ്മൾ ചിന്തിച്ചു നോക്ക്. നമ്മൾ ഈ ഹദീസ് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഈ ഹദീസ് തസ്ബീഖാക്കിയവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളുണ്ട്. മരണചിന്ത നമ്മൾ എത്രത്തോളം, ആരെങ്കിലും കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ആളുകൾ മരിക്കുമ്പോൾ കുറച്ച് സമയം ചിന്തിക്കുമെന്നതിനപ്പുറത്ത് മരണചിന്ത നമ്മുടെ ഹൃദയത്തിൽ എത്രത്തോളം സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ആ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ അമലിൽ വലിയ സ്വാധീനം ഉണ്ടാക്കും. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അത് വലിയ സഹായകമാകും. തീർച്ച അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൻസാരിയായ സഹാബി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു. അതിലൊന്ന് നമുക്കറിയാം, അയ്യുൽ മുഅ്മിനീന അഖിയസ്, സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള ആളാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രണ്ട് വിശേഷണങ്ങളാണ്. ഒന്ന്, അക്സറുഹും ലിൽ മൗതി ദിക്ര, മരണത്തെക്കുറിച്ച് ധാരാളമായി ചിന്തിക്കുകയും, വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഇദാദ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഏറ്റവും നന്നായി തയ്യാറെടുക്കുന്നവനാണ് ഉലായിക്കൽ അഖിയാസ്, അവരാണ് ബുദ്ധിമാന്മാർ, അവരാണ് ബുദ്ധിജീവികൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഹദീസ്. ഈ ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിലാണ് നമ്മൾ പെടേണ്ടത്. മരണത്തെക്കുറിച്ച് ധാരാളമായി ചിന്തിക്കുക, മരണത്തെക്കുറിച്ച് ചിന്തിച്ച് മരണത്തിനു ശേഷമുള്ള ജീവിതത്തിനു വേണ്ടി തയ്യാറെടുക്കുക, അവനാണ് ബുദ്ധിമാൻ, അവൻ തന്നെയാണ് ബുദ്ധിമാൻ. കാരണം നമ്മളുടെ ആയുസ്സിന് ഒരു ഗ്യാരണ്ടിയും അല്ലാഹു തന്നിട്ടില്ല. 10 വർഷം, 5 വർഷം, 1 മാസം, ഒന്നുമില്ല. ഏത് സമയത്തും അല്ലാഹു നമ്മളെ തിരിച്ചു വിളിക്കാം. അത് വളരെ കുറഞ്ഞ സമയം ലഭിക്കുന്ന ആളുകളുണ്ടാവും, ദീർഘായുസ് ലഭിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും. ഈ ഒരു കുറഞ്ഞ സമയം, അത് അടുത്ത ദിവസത്തിൽ മരിക്കുന്ന നമ്മൾ, അള്ളാഹു നിശ്ചയിച്ചത് അടുത്ത ദിവസം, നാളെ മറ്റന്നാളാണ് മരിക്കാൻ തീരുമാനിച്ചെങ്കിൽ, ഈ ഒരു 2 ദിവസം നമ്മൾ കാര്യമായി ശ്രദ്ധിച്ചാൽ തന്നെ ഈ ഒരു 2 ദിവസം അമൽ ചെയ്തതിന് നമുക്ക് ശാശ്വതമായ ജീവിതത്തിൽ വലിയ സൌകര്യങ്ങളാണ്, സ്വർഗമാണ്. അപ്പോ 2 ദിവസം അല്ലെങ്കിൽ നമ്മൾക്ക് എത്രയാണോ ആയുസ് നിശ്ചയിച്ച ആ ഒരു കുറഞ്ഞ കാലയളവ് നമ്മൾ ബുദ്ധിപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനു വേണ്ടി ഒരുങ്ങി തയ്യാറായാൽ, ശാശ്വതമായ മരണമില്ലാത്ത ജീവിതത്തിൽ വലിയ സുഖങ്ങളായിരിക്കും ഉണ്ടാകുക. അപ്പൊ അവൻ തന്നെയാണ് ബുദ്ധിമാൻ, അവനേക്കാൾ വലിയ ബുദ്ധിമാനില്ല. കുറഞ്ഞ കാലയളവിൽ പ്രവർത്തിച്ച് മരണമില്ലാത്ത ലോകത്തേക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ, അവനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ബുദ്ധിമാൻ. അവരുടെ കൂട്ടത്തിൽ പെടാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ മാഇദയിലെ 106-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഫഅസാബത്കും മുസീബത്തുൽ മൗത്ത്, നിങ്ങളെ മരണമെന്ന് പറയുന്ന വിപത്ത് ബാധിച്ചിട്ടുണ്ട്. മരണത്തെക്കുറിച്ച് മുസീബ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇമാം ഖുർത്തുബി റഹിമഹുള്ള പറഞ്ഞു, സമ്മല്ലാഹുൽ മൗത്ത് ഫി ഹാദിയിൽ ആയ, ഈ ആയത്തിൽ അല്ലാഹു മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, മരണത്തെ പേര് വിളിച്ചിട്ടുള്ളത് മുസീബ, മുസീബത്ത് എന്നാണ്. ഖാല ഉലമാഉന, നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, വൽ മൗതു വ ഇൻ കാന മുസീബത്തൻ ഉദ്മ വ റസിയത്തൻ കുബ്ര, മരണമെന്നുള്ളത് ഒരു വലിയ വിപത്താണെങ്കിലും, മരണമെന്ന് പറയുന്ന ഒരു ശക്തമായ മുസീബത്താണെങ്കിലും, ഫഅഅലമു മിൻഹു, ആ മരണമെന്ന് പറയുന്ന വിപത്തിനേക്കാൾ ഗുരുതരമായ കാര്യമാണ് അൽ ഗഫ്ലത്തു അൻഹു, മരണത്തെക്കുറിച്ച് അശ്രദ്ധ, അത് മരണത്തെക്കാൾ വലിയ വിപത്താണ്.
വലി അറാലു അൻ ദിക്രിഹി, മരണചിന്തയിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുക എന്നുള്ളത് മരണത്തെക്കാൾ വലിയ മുസീബത്താണ്. വചർക്കു തഫക്കുരി ഫീഹി, അതുപോലെ തന്നെ മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഉപേക്ഷിക്കുക. വചർക്കുൽ അമലി ലഹു, മരണത്തിനു വേണ്ടി അമൽ ചെയ്യുന്നത് ഒഴിവാക്കുക. ഇതൊക്കെ മരണമെന്ന് പറയുന്ന മുസീബത്തിനേക്കാൾ ഗുരുതരമാണ്, ഗൌരവപ്പെട്ടതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? മരണചിന്ത നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോയി, മരിക്കുന്നുള്ളൊരു ബോധവുമില്ല, തോന്നിയതുപോലെ ജീവിക്കാണ്. അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്കുണ്ടാകുന്ന നഷ്ടം മരണത്തേക്കാൾ വലിയ നഷ്ടം. അയാൾ മരണത്തെക്കുറിച്ച് ആലോചിക്കാതെ ജീവിച്ചതുകൊണ്ട് പരലോകമെന്ന് പറയുന്ന മരണമില്ലാത്ത ലോകത്ത് അയാൾ സമ്പൂർണ്ണ പരാജിതനായിരിക്കും. അതന്നെയാണ് അതിന്റെ പ്രശ്നം. സലഫുകളുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞത് കാണാം, കുല്ലുന ഖദ് ഐഖന ബിൽ മൗത്ത്, നമ്മളെല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്ന കാര്യമാണ് മരിക്കും എന്നുള്ള കാര്യം. ആർക്കായാലും സംശയമുള്ളത്? ഒരാൾക്കും സംശയമല്ല. വമാ നറ ലഹു മുസ്തഇദ്ദ, പക്ഷേ നമ്മൾ അതിനുവേണ്ടി തയ്യാറാകുന്ന ഒരാളെയും കാണുന്നില്ല. എല്ലാവർക്കും ഉറപ്പുണ്ട് മരിക്കും എന്നുള്ളത്, പക്ഷെ മരണത്തിന് വേണ്ടി തയ്യാറാകുന്ന ആളുകളെ നമ്മൾ കാണുന്നില്ല. വഖുല്ലുന ഖദ് ഐഖന ബിൽ ജന്ന, സ്വർഗമുണ്ട് എന്ന് നമ്മൾ ഉറപ്പിച്ചു വിശ്വസിച്ചിട്ടുണ്ട്. ആർക്കാണ് സ്വർഗത്തിൽ സംശയമുള്ളത്? സ്വർഗമുണ്ട് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. വമാ നറാ ലഹ ആമില, പക്ഷെ ആ സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നില്ല. വഖുല്ലുന ഖദ് ഐഖന ബിൻ നാർ, നരകമുണ്ട് എന്ന് നമ്മളെല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്ന കാര്യമാണ്, പക്ഷെ വമാ നറാ ലഹ ഖായിഫ, അതിനെ പേടിക്കുന്ന ഒരാളെ നമ്മൾ കാണുന്നില്ല. ഫഅലമ തഫ്രഹൂൻ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ആഹ്ലാദിക്കുന്നത്? വമാ അസൈതും തൻതളിറൂൻ, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ പ്രതീക്ഷ വെക്കുന്നത്? എന്താണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നു, സ്വർഗത്തിനു വേണ്ടി പണിയെടുക്കുന്നില്ല. നരകമുണ്ടെന്നുള്ള വിശ്വാസമുണ്ട്, പക്ഷെ നരകത്തിന് രക്ഷപ്പെടാനുള്ള പണിയില്ല. മരണമുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു, പക്ഷെ മരണത്തിനു വേണ്ടി തയ്യാറാകുന്നില്ല. പിന്നെ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ യഥാർത്ഥത്തിൽ മരണചിന്ത മനസ്സിൽ കയറിക്കഴിഞ്ഞാൽ ഉറപ്പാണ് നമ്മുടെ അടുത്ത ആളുകൾ മരിച്ച സമയത്തൊക്കെ നമ്മൾക്ക് ബോധ്യപ്പെട്ട കാര്യമായിരിക്കും. ആ ഒരു ഷോക്ക് അല്ലെങ്കിൽ ആ ഒരു അപ്പോ ഉണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥ, അത് പ്രത്യേക മാനസികാവസ്ഥ തന്നെയാണ്. അപ്പൊ നമ്മളെ ആ മരണത്തെക്കുറിച്ചുള്ള ആ ഒരു ആലോചന നല്ല ഉണ്ടാകും. അന്ന് നമ്മൾക്ക് ഒരു തിന്മയെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കൂല. നമ്മളേറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ മരിച്ച ദിവസം നമ്മളൊരു തിന്മ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുക ഇല്ല. എന്തുകൊണ്ടാണത്? നമ്മുടെ മനസ്സിൽ ആ ചിന്ത തന്നെയാണ്. അത് അതേ അളവിലില്ലെങ്കിലും ആ ഒരു മരണചിന്ത എന്നുള്ളത് നമ്മുടെ മനസ്സിൽ കയറിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കും. മരണത്തെക്കുറിച്ച് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആയത്തുകൾ നമ്മളൊക്കെ കേട്ടുപരിചയമുള്ള ആയത്തുകളാണ്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം, ആലോചിച്ചുകൊണ്ടേയിരിക്കണം. ഖുൽ ഇന്നൽ മൗത അല്ലദി തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീഖും, നിങ്ങൾ പേടിച്ചോടുന്ന മരണം അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അള്ളാഹു തആല എത്ര ശൈലിയിലാണ് മരണത്തെക്കുറിച്ച് പറഞ്ഞത്. ثم انكم بعد ذلك لميتون, സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞതിനു ശേഷം പറഞ്ഞു തീർച്ചയായും നിങ്ങൾ അതിനുശേഷം മരിക്കുക തന്നെ ചെയ്യും, മയ്യത്തുകളാകുക തന്നെ ചെയ്യും. മരണത്തെ നിഷേധിക്കുന്ന ആളുകളോട് സംസാരിക്കുന്നത് പോലെ, ഒരിക്കലും ആരും മരണത്തെ നിഷേധിക്കുന്നവരില്ല, പക്ഷെ മരണത്തെ നിഷേധിക്കുന്നവരോട് സംസാരിക്കുന്നത് പോലെ, ثم انكم بعد ذلك لميتون, ഇന്ന എന്നുള്ള പ്രയോഗം, ലമയ്യത്തൂൻ ലാമുൻ മുസഹലഖ, ഇതൊക്കെ തഅക്കീദിനെ സൂചിപ്പിക്കാനുള്ള അറബിയിലെ പദങ്ങളാണ്. ആരോടാണ് സംസാരിക്കുന്നത്? മരണത്തെ നിഷേധിക്കുന്നവരോടല്ല, മരണത്തെ അംഗീകരിക്കുന്നവരോട് തന്നെ. എന്തുകൊണ്ടാണത്? മരണത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും മരിക്കൂല എന്ന രൂപത്തിലാണ് അവരുടെ ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസുകൾ, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ആയത്തുകൾ, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ. എല്ലാവരും മരിക്കും, ഒരാളും മരിക്കാത്തതില്ല. ഒരു കവി പറഞ്ഞതുപോലെ, ലൗകാനതി ദുന്യ തദൂമു ലിവാഹിദിൻ ലഖാന റസൂലുള്ളാഹി ഫീഹ മുഖല്ലദ, ദുനിയാവ് ആർക്കെങ്കിലും വേണ്ടി സ്ഥിരമാകുമായിരുന്നുവെങ്കിൽ, ലഖാന റസൂലുള്ളാഹി ഫീഹ മുഖല്ലദ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ശാശ്വതനാകുമായിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു. പ്രിയപ്പെട്ട ആളുകൾ പലരും നമ്മളെ വിട്ട് പിരിഞ്ഞുപോയിട്ടുണ്ട്. അപ്പോ എന്തായിരുന്നാലും മരണോറപ്പാണ്. നമ്മൾ ചിന്തിച്ചു നോക്ക്, നമ്മൾക്ക് ഈ യഖീൻ, ഞാൻ എന്നോടും നിങ്ങൾ നിങ്ങളോടും ചോദിക്കേണ്ട ചോദ്യമാണത്, മരിക്കുന്നുള്ള ഉറപ്പ് നമ്മുടെ മനസ്സിൽ എത്രത്തോളം കയറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. ഉറപ്പാണ്, ഉറപ്പാണ്. ആ യഖീൻ, അൽ യഖീനു ബിൽ മൗത്ത്, മരണത്തെക്കുറിച്ചുള്ള യഖീൻ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ അടുത്ത സമയത്ത് തന്നെ മരിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മരണത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു, മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ത് നടക്കും നമ്മൾ ചിന്തിക്കണം, അതിനുശേഷമുള്ള ഓരോ സമയവും നമ്മൾ ചിന്തിച്ചു നോക്ക്. ആ ഒരു ചിന്ത, അതിനുവേണ്ടി നമ്മൾക്ക് സമയം കണ്ടെത്താൻ സാധിക്കണം. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ് മുഹമ്മദ് ഇസ്മാ ശിഇത, നീ ഉദ്ദേശിക്കുന്നത്ര നീ ജീവിക്കുക, ഫഇന്നക മയ്യിതുൻ, എന്തായിരുന്നാലും താങ്കൾ മരിക്കും. പ്രവാചകന്മാർക്ക് അവരുടെ മരണത്തിന് മുമ്പ് അവർക്കൊരു പിന്നെ സ്വാതന്ത്ര്യമുണ്ട്, അല്ലെങ്കിൽ അള്ളാഹു തആലയോട് അനുവാദം ചോദിക്കും. അത് പ്രവാചകന്മാരുടെ ഒരു പ്രത്യേകതയാണ്. പക്ഷെ എന്തായിരുന്നാലും മരിക്കും. വഅഹ്ബിബ് മൻ ശിഇത, നീ ഉദ്ദേശിക്കുന്നവരെ നീ ഇഷ്ടപ്പെടുക, ഫഇന്നക മുഫാരിഖുഹു, നീ ആരെ ഇഷ്ടപ്പെട്ടാലും, നീ എത്ര ആളുകളെ ഇഷ്ടപ്പെട്ടാലും, നീ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ആളുകളെ നീ പിരിയുക തന്നെ ചെയ്യും. ഉറപ്പാണ്, നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ആളുകളെ നമുക്ക് പിരിയേണ്ടി വരും. വഅമൽ മാ ശിഇത ഫഇന്നക മജ്സിയുൻ ബിഹി, നീ ഉദ്ദേശിക്കുന്നത് ചെയ്യുക, അതിനുള്ള പ്രതിഫലം താങ്കൾക്ക് ലഭിക്കും. വഅലം അന്ന ശറഫൽ മുഅ്മിനി ഖിയാമുഹു ബില്ലൈൽ, നീ മനസ്സിലാക്കണം ഒരു മുഅ്മിനിന്റെ മഹത്വം എന്നുള്ളത് അവൻ രാത്രി നിസ്കരിക്കുന്നവനാണ്. രാത്രി നിസ്കാരത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മുഅ്മിനിന്റെ ഷറഫ്, അവന്റെ മഹത്വം അവൻ രാത്രി നിസ്കരിക്കുന്നവനാണ്. വഇസ്സുഹു, അവന്റെ അന്തസ് എന്നുള്ളത് ഇസ്തിഗ്നാഉഹു അനിന്നാസ്, ജനങ്ങളെ തൊട്ടവൻ ജനങ്ങളുടെ മുമ്പിൽ കൈനീട്ടാത്തവനാണ്, അതാണ് അവന്റെ അന്തസ്. അവന്റെ ഷറഫ് എന്ന് പറഞ്ഞാൽ അവൻ രാത്രി നിസ്കരിക്കുന്നവനാണ്. അപ്പൊ നമ്മൾ ഷെരീഫായ മുസ്ലിം ആകണമെന്നുണ്ടെങ്കിൽ രാത്രി നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, ഒരു റക്അത്തെങ്കിലും ചുരുങ്ങിയത്. രാത്രി നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ പെടണമെങ്കിൽ ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, അതാണ് ഒരു മുഅ്മിന്റെ ഷറഫ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു. സൂറത്തുൻ നിസാഇൽ അല്ലാഹു തആല പറഞ്ഞു, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്, എവിടെയാണെങ്കിലും നിങ്ങളുടെ മരണം പിടികൂടുക തന്നെ ചെയ്യും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, എത്ര സംരക്ഷണ വലയങ്ങൾ ഉണ്ടാക്കിയാലും ഏത് കോട്ടയിൽ പോളി ഒളിച്ചാലും മരണം അവിടെ എത്തും എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇനി മരണം ഏത് സ്ഥലത്ത് വെച്ചാണ് അല്ലാഹു നിശ്ചയിച്ചതെങ്കിൽ അവിടേക്ക് നമ്മൾ എത്തിയിരിക്കും, ആ സ്ഥലത്തല്ലാതെ നമ്മൾ മരിക്കുകയില്ല. ഒരു കവി പറഞ്ഞതുപോലെ, വമൻ കുതിബത്ത് മനിയതുഹു ബി അർദിൻ, ഒരാളുടെ മരണം ഒരു നാട്ടിൽ വെച്ചാണ് മരിക്കണമെന്ന് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ, ഫലൈസ യമൂതു ഫീ അർദിൻ സിവാഹ, അവൻ ആ നാട്ടിലല്ലാതെ വേറൊരു നാട്ടിലും പോയി മരിക്കൂല, അവിടെ തന്നെ മരിക്കുള്ളൂ. ഇത് കവി പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകത്തിൽ നിന്നായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്, ഇദ അറാദല്ലാഹു ഖബ്ദ അബ്ദിൻ ബി അർദിൻ, അല്ലാഹു ഒരാളെ ഒരു സ്ഥലത്ത് വെച്ച് മരിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ, ജഅലല്ലാഹു ലഹു ഇലൈഹ ഹാജ, അല്ലാഹു അവലേക്ക് ആ സ്ഥലത്തേക്ക് ഒരു ആവശ്യം അവന് നിശ്ചയിച്ചു കൊടുക്കും. ജഅലല്ലാഹു ലഹു ഇലൈഹ ഹാജ, ആ സ്ഥലത്തേക്ക് ഒരു ആവശ്യം നിശ്ചയിച്ചു കൊടുക്കും, അവിടേക്ക് അവൻ എത്തിയിരിക്കും. അത് ചിലപ്പോൾ പഠനാകാം, ചിലപ്പോൾ ജോലിയാകാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കാകാം, അവിടെ വെച്ചേ മരിക്കൂ. അത് അതിന്റെ കൃത്യസമയത്ത് തന്നെ അല്ലാഹു തആല അവനെ പിടികൂടും. അതിലൊരിക്കലും ഒരു സമയം പിന്തിപ്പിക്കുന്ന അവസ്ഥയുമില്ല. ആ മരിക്കുന്ന സ്ഥലം സമയം ഒക്കെ നിശ്ചയിച്ചു കഴിഞ്ഞു, അല്ലാഹു തആല നിശ്ചയിച്ചു കഴിഞ്ഞു. അല്ലാഹുവിന്റെ അല്ലൗഹുൽ മഹ്ഫൂദ്, അതിലൊന്നും തന്നെ മാറ്റപ്പെടുകയില്ല. നമ്മുടെ മരണം, മരണത്തിന്റെ തീയതി, അതിന്റെ സമയം, അതിന്റെ രൂപം, അതിന്റെ സ്ഥലം എല്ലാം നിശ്ചയിച്ചു കഴിഞ്ഞു. ഇനി അതല്ലാതെ ഒന്നും സംഭവിക്കൂല. നമ്മൾ എത്ര വലിയ സമൂഹത്തിൽ ആവശ്യമുള്ളയാളാണെങ്കിലും, എത്ര ഉന്നതനാണെങ്കിലും, എത്ര വലിയ പണക്കാരനാണെങ്കിലും, ഒരിക്കലും അതിൽ നിന്ന് വിട്ടുപോകുന്ന അവസ്ഥ ഇല്ലേയില്ല. ഒരിക്കലും അതിൽ നിന്ന് വിട്ടുപോകുന്ന അവസ്ഥ ഇല്ലേയില്ല. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ അടുത്ത് വന്നൊരു കവി മരണത്തെക്കുറിച്ചുള്ള ചില വാചകങ്ങൾ പറഞ്ഞു, മരണത്തെക്കുറിച്ചുള്ള ചില വരികൾ പാടി. അത് ഇപ്രകാരമാണ്, ഫക്കം മിൻ സഹീഹിൻ ബാതലിൽ മൗതി ആമീന, എത്ര ആരോഗ്യവാന്മാരാണ് മരിക്കൂല എന്ന പ്രതീക്ഷയിൽ രാത്രി ഉറങ്ങിയത്. മരിക്കുന്നില്ല, നാളെ എന്തൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് കിടന്നതാ. പക്ഷേ അത്തത്തുഹുൽ മനായ ബഗ്തതൻ ബഹ്ദമ അജ ബഅദമ ഹജ, ഉറങ്ങിയതിനു ശേഷം അവനേക്ക് പെട്ടെന്ന് മരണം പിടികൂടി, മരണം അവനെ പെട്ടെന്ന് പിടികൂടി. ഫലം യസ്തതിഉ ഇദ് ജാഅഹുൽ മൗതു ബഗ്തതൻ, മരണം പെട്ടെന്ന് വന്നപ്പോൾ അവന് സാധിച്ചില്ല. എന്തിനു സാധിച്ചില്ല? ഫിറാറൻ, ഓടി രക്ഷപ്പെടാൻ സാധിച്ചില്ല. വലാ മിൻഹു ബിഹീലതിഹിം തനഅ, എന്തെങ്കിലും സൂത്രം പ്രയോഗിച്ചിട്ട് തന്ത്രം പ്രയോഗിച്ചിട്ട് ആ മരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും സാധിച്ചില്ല. പെട്ടെന്നാണ് അവന് മരണം ബാധിച്ചത്. ഒന്ന്, ഹോസ്പിറ്റലിൽ പോകാൻ പോലും സമയം കിട്ടിയില്ല. ഒരു തന്ത്രം ഉപയോഗിച്ച് ആ മരണത്തിന് രക്ഷപ്പെടാൻ അവന് സാധിച്ചില്ല. അവനെ കുറിച്ച് അവന്റെ മരണത്തിൽ അവന്റെ വീട്ടിലുള്ള ഉമ്മമാരും ഉപ്പമാരും അല്ലെങ്കിൽ സ്ത്രീകളായിട്ടുള്ള ആളുകൾ മുഖം പൊത്തി കരയാൻ തുടങ്ങി. അവന്റെ വിയോഗത്തിൽ അവർ കരയാൻ തുടങ്ങിയിട്ടുണ്ട്. വലാ യുസ്മി ഉദ്ദാഇ, പക്ഷേ ആ വിളിച്ചു കരയുന്നയാൾക്ക് ഒരിക്കലും ആ മയ്യത്തിനെ കേൾപ്പിക്കാൻ സാധിക്കുകയില്ല. അവന്റെ ശബ്ദം എത്ര ഉച്ചത്തിലാണെങ്കിലും ഒരിക്കലും ആ മരിച്ച മയ്യത്തിനത് കേൾപ്പിക്കാൻ സാധിക്കൂല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുടുംബക്കാരൊക്കെ ഭയങ്കര കരച്ചില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമ്മളെ കുടുംബക്കാരൊക്കെ അങ്ങേയറ്റം ടെൻഷനിലാന്നുള്ളതുകൊണ്ട് നമുക്ക് എന്ത് കാര്യമുള്ളത്? നമ്മൾ മരിച്ചു കഴിഞ്ഞു, നമ്മൾ പിന്നെ ഈ ലോകമായിട്ട് ബന്ധമല്ല. കവി പറയുന്നത് അടുത്തത്, അവനെ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചു, പിന്നീട് അവന്റെ ഉച്ചയുറക്കത്തിന്റെ സ്ഥലം കൈലൂല ഉറങ്ങുന്ന സ്ഥലത്തിനാണ് മഖീൽ എന്ന് പറയാം, അത് പിന്നെ ഖബറായി തീർന്നു. ഇന്നലെ വരെ അവൻ ഒരുമിച്ച് കൂട്ടിയ സമ്പത്തും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും അതിനെ വിട്ടുപിരിഞ്ഞവൻ പോയി. അവന്റെ ആസ്തി കോടികളാണ്, പക്ഷേ അതൊക്കെ വിട്ടുപോയി. ഇപ്പൊ അവന്റെ മഖീൽ, അവന് കൈലൂൽ ഉറങ്ങാനുള്ള സ്ഥലം എന്താണ്? ഖബറാണ്. അവൻ ഉറങ്ങിയിരുന്നത് വലിയ വലിയ കൊട്ടാരങ്ങളിലായിരുന്നു, പക്ഷേ അവന്റെ ഉറക്കസ്ഥാനം അത് ഖബറായി പോയി. ഫലായത്രുഖുൽ മൗതുൽ ഗനിയ ലിമാലിഹി, ഒരിക്കലും മരണം ഒരാളുടെ സമ്പത്ത് കണ്ടിട്ട് അവനെ കുറച്ചു കഴിഞ്ഞിട്ട് മരിപ്പിക്കുക എന്ന് തീരുമാനിക്കൂല. അവൻ ഈ സമൂഹത്തിൽ വലിയ പൈസക്കാരനാണ്, അതുകൊണ്ട് പിന്നെ മരിപ്പിക്കാമെന്ന് തീരുമാനിക്കൂല. വലാ മുഅദിമൻ ഫിൽ മാലി ദാ ഹാജതിൻ യദാ, ഇനി സമ്പത്തില്ലാത്ത ദരിദ്രൻ അവൻ കുറച്ചുകൂടി കാലം ജീവിച്ചോട്ടെ എന്നും മരണം തീരുമാനിക്കൂല. മരണം അതിന്റെ സമയമായിക്കഴിഞ്ഞാൽ പിന്നെ സമ്പന്നനെന്നോ സമ്പത്തില്ലാത്തവനെന്നോ ഒരു വ്യത്യാസമില്ല, അത് പിടികൂടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കവിത അങ്ങോട്ട് കേട്ടപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ, فلم يزل عمر يضطرب ويبكي حتى غشي عليه, അദ്ദേഹം കരഞ്ഞു ബോധം കെട്ടു വീണു. അദ്ദേഹം ബോധരഹിതനായി വീണു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇതാണ് അവസ്ഥ, ഇതാണ് നമ്മുടെ അവസ്ഥ. ഈ രൂപത്തിൽ നമ്മൾക്ക് മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധിച്ചാൽ, മരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമ്മൾക്ക് ഈ രൂപത്തിൽ ആകാൻ സാധിച്ചാൽ, അത് നമ്മുടെ ഹൃദയത്തിൽ മരണചിന്ത കയറിയിട്ടുണ്ടെന്നുള്ള തെളിവാണ്. നമ്മൾ മരണത്തെക്കുറിച്ച് കേൾക്കുന്ന നമുക്ക് ഹൃദയത്തിൽ ഒരു തട്ടലുമില്ല, ഒരു പ്രത്യേകിച്ച് ഒരു അനക്കുമില്ല എങ്കിൽ മരണമൊന്നും നമ്മളെ ഒരു നിലക്കും സ്വാധീനിച്ചിട്ടില്ല എന്നതിന്റെ അർത്ഥം. മരണത്തെക്കുറിച്ച് നമ്മൾ സ്വന്തം ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യണം? വലിയ മാറ്റം ഉണ്ടാകണം, അല്ലെങ്കിൽ മരണത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള അവസരം നമുക്ക് ഉണ്ടാകണം, അല്ലെങ്കിൽ അതിൽ അവസരം നമ്മൾ ഉണ്ടാക്കണം. ഇനി വേറൊരു ആൾ നമ്മളെ മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അത് വല്ലാത്ത നഷ്ടമാണ്, അല്ലെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിൽ വലിയ മാരകമായ എന്തോ ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഹൃദയത്തെ ബാധിക്കുന്ന അംറാദുൽ ഖുലൂബ്, അതുകൊണ്ട് ഹൃദയം കടുത്തുപോയിട്ടുണ്ടെന്നു തെളിവ്. ഹൃദയം കടുത്തുപോയിട്ടുണ്ടെന്നു തെളിവ്. അത്രത്തോളം നമ്മുടെ ജീവിത കാലയളവിന്റെ ഒരു വലിപ്പക്കുറവ്, വളരെ കുറച്ചു കാലം നമുക്ക് ജീവിക്കാനുള്ളതിന്റെ തെളിവാണ് ഒരു കവി പറഞ്ഞിട്ടുള്ളത്. അദാനുൽ മർഇ ഹീന ത്വിഫുലു യഅതി وتأخير الصلاة إلى الممات دليل أن محياء يسير كما بين الأذان إلى الصلاة. കുട്ടി ജനിക്കുമ്പോൾ ബാങ്ക് കൊടുക്കും, അതിന്റെ ഇസ്ലാമിക വിഷയമല്ല പറഞ്ഞിട്ടുള്ളത്, അത് ഹദീസ് ദുർബലമാണ്, ഷെയ്ഖ് അൽബാനി റഹിമഹുള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നടക്കുന്ന നടപ്പിൽ വരുന്ന ഒരു കാര്യം, ആ കുട്ടി ജനിക്കുമ്പോൾ കൊടുക്കുന്ന ബാങ്ക് അതിന്റെ നിസ്കാരം അപ്പൊ നടക്കുന്നില്ല, അത് മരിക്കുമ്പോഴുള്ള നിസ്കാരത്തിന് പകരമാണ് എന്നാണ് കവി പറയുന്നത്. നമ്മൾ ആ അതിന്റെ മസ്അലയല്ല ചർച്ച ചെയ്യുന്നത്, മറിച്ച് ഈ ഒരു അവസ്ഥ എന്നുള്ളത് ദലീലുൻ അന്ന അല അന്ന മഹ്യാഉ യസീറു, അവന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചുള്ളൂ. ഖമാ ബൈനൽ അദാനി ഇല സ്വലാത്ത്, ഒരു ബാങ്ക് കൊടുത്ത് ഒരു നിസ്കരിക്കുന്ന സമയം മാത്രമേ ദുനിയാവുള്ളൂ എന്നത് ഇതിൽ നിന്ന് കിട്ടുന്നു. ബാങ്ക് കൊടുത്ത് നിസ്കരിക്കുന്ന ഒരു സമയം എത്ര കുറഞ്ഞ സമയം, അത്രയുള്ളൂ നമ്മുടെ ദുനിയാവ്. ഈ ദുനിയാവിന്റെ ദുനിയാവ് അത്രമാത്രം കുറഞ്ഞതാണ് എന്നറിയിക്കാനാണ് ഈ വരിയിൽ നമ്മൾ കേൾപ്പിക്കുന്ന കാര്യം. മാത്രമല്ല വളരെ അടുത്താണ് നമ്മുടെ മരണം. ഇതൊക്കെ സലഫുകൾ അവരുടെ മരണചിന്തയ്ക്ക് വേണ്ടി അവർ ഈ രൂപത്തിലുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഒരു പനി ബാധിച്ചാൽ അദ്ദേഹം ഇങ്ങനെ പാടാറുണ്ട് എന്നുള്ളതാണ്. കുല്ലുംബ്രിഇം മുസബ്ബഹുൻ ഫീ അഹ്ലിഹി, എല്ലാ ആളുകളും അവരുടെ കുടുംബക്കാരൊത്ത് പകൽ സമയം ഇങ്ങനെ ചെലവഴിക്കുന്നു. വൽമൗതു അദ്നാ മിൻ ശിറാഖീ നഅലിഹി, പക്ഷേ മരണം അവന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്താണ്, അത്രയും അടുത്താണ് മരണം എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒക്കെ പാടാറുണ്ട് എന്നുള്ളത് കാണാൻ. ചില സലഫുകൾ പറഞ്ഞതുപോലെ തൂലദൂന ലിൽ മൗത്ത്, നിങ്ങൾ മരിക്കാൻ വേണ്ടി ജനിച്ചവരാണ്. വതുഅമ്മിറൂന ലിൽ ഖറാബ്, നിങ്ങൾ കെട്ടിയുണ്ടാക്കുന്ന വലിയ മന്ദിരങ്ങൾ അല്ലെങ്കിൽ വീടുകൾ അത് നശിക്കാനുള്ളതാണ്. വതഹ്രിസൂന അലാ മാ യഫ്നാ, നിങ്ങൾ അതിയായ താല്പര്യം കാണിക്കുന്നത് നശിച്ചുപോകുന്ന ദുനിയാവിനെ സംബന്ധിച്ചാണ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുള്ളത്. എന്നൊന്നും ബാക്കിയാകുന്ന പരലോകത്തെ നിങ്ങൾ വിട്ടുകളയുന്നു, എന്നാൽ നശിച്ചുപോകുന്ന കാര്യത്തിലാണ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം. വലിയ വീട്, ആ വീട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അത് പിന്നീട് നശിച്ചുപോകാനുള്ളതാണ്. ചില സലഫുകളുടെ ചരിത്രത്തിൽ കാണാം അവരവരുടെ വീടിലേക്ക് നോക്കിക്കൊണ്ട് വിലപിക്കുന്നത് കാണാൻ സാധിക്കും. അബു മുത്തിയ റഹിമഹുല്ല, വുഹൈബ് ബിനുൽ വർദ് റഹിമഹുല്ല പറയുന്നത് കാണാം. അബു മുത്തിയ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇങ്ങനെ നോക്കി, ആ വീട് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു, അത്രയും ഭംഗിയുള്ള വീടാണ്. ആ വീട് നോക്കിയിട്ട് അദ്ദേഹം പറയാണ്, ആ വീട്ടിലെ സൗകര്യത്തിൽ അജബഹു ഹസ്നുഹ, ആ വീടിന്റെ ഭംഗി അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. ഫബഖ, ആ വീട്ടിലേക്ക് നോക്കി അദ്ദേഹം കരഞ്ഞു എന്നാണ്. എന്തിനാ കരഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ലൗലൽ മൗതു ലകുന്തു ബിക്കി മസ്റൂറ, അല്ലാഹുവാണ് സത്യം, മരണമില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ കൊണ്ട് അതീവ സന്തുഷ്ടനായിരുന്നു. മരണമില്ലെങ്കിൽ ഈ വീട് തന്നെ എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു, പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വീട് വിട്ടു പോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ വല ഉലാമ നസീറു ഇലൈഹി മിൻ ദീഖിൽ ഖുബൂരി ലഖറത് ബിദ്ദുനിയ അയുനുന, ഖബറിലെ ഇടുക്കമെന്ന് പറയുന്ന അവസ്ഥ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ദുനിയാവിലുള്ള സൗകര്യം കൊണ്ട് തന്നെ ഞാൻ കൺകുളിർമയുള്ളവനാകുമായിരുന്നു. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്ത് ഏത് സമയത്തും നമ്മുടെ അവസ്ഥ മാറാം. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആളുകൾ നാളെ രാവിലെ ചിലപ്പോൾ ഖബറിലായിരിക്കും, ഉണ്ടാകൂലേ? എത്ര അവസ്ഥ, എത്ര സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, സാധിച്ചിട്ടുണ്ട്. അപ്പോ ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. റബീ ഇബ്നു ഹുസൈം റഹിമഹുല്ല പറഞ്ഞു, അക്സിറു ദിക്ര ഹാദൽ മൗത്ത്, ഈ മരണത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾ വർദ്ധിപ്പിക്കണം. അല്ലദി ലം തദൂഖു ഖബ്ലഹു മിസ്ലഹു, എങ്ങനെയുള്ള മരണം, നിങ്ങൾ മുമ്പ് അതുപോലത്തെ ഒന്ന് അനുഭവിച്ചിട്ടില്ല. അങ്ങനെയുള്ള മരണത്തെക്കുറിച്ച് ചിന്ത, ഒറ്റ അവസരമുള്ള ഒരൊറ്റ സമയത്ത് മാത്രമേ ആ അനുഭവം ഉണ്ടാകുള്ളൂ മരണം എന്നുള്ളത്. ഒറ്റ മരണേ നമ്മൾക്കുള്ളൂ, രണ്ട് ജീവിതമുണ്ട് പക്ഷെ ഒറ്റ മരണേ ഉള്ളൂ. ആ മരണം നിങ്ങൾ മുമ്പ് അനുഭവിച്ചിട്ടില്ല. അങ്ങനെയുള്ള മരണത്തെക്കുറിച്ച് നിങ്ങൾ അതിന്റെ ചിന്ത നിങ്ങൾ വർദ്ധിപ്പിക്കണം എന്ന് റബീഉ ഇബ്നു ഹുസൈൻ മഹാനായ താബിഈ റഹിമഹുല്ല പറഞ്ഞത് കാണാം. ഇബ്രാഹിം ഉത്തൈമി റഹിമഹുല്ല പറഞ്ഞു, ഷൈആനി, രണ്ട് കാര്യങ്ങൾ, ഖതഅ ലദ്ദത ദുനിയ, ദുനിയാവിന്റെ എല്ലാ സുഖങ്ങളെയും തൊട്ട് എന്നെ മുറിച്ചു കളഞ്ഞു. ദുനിയാവിന്റെ എല്ലാ സൗകര്യങ്ങളെയും രണ്ട് ചിന്തകൾ, രണ്ട് കാര്യങ്ങൾ എന്നെ, ആ രണ്ട് ചിന്തകളുള്ളതുകൊണ്ട് ദുനിയാവിന്റെ എല്ലാ സൗകര്യങ്ങളെയും ഞാൻ മറന്നു കളഞ്ഞു. ഒന്ന് ദിക്റുൽ മൗത്ത്, മരണചിന്ത. മറ്റൊന്ന് വദിക്റുൽ വുഖൂഫി ബൈന യദൈല്ല, അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ നിൽക്കേണ്ടവനാണ് എന്ന ബോധം. ഈ രണ്ട് കാര്യങ്ങൾ ദുനിയാവിന്റെ എല്ലാ സൗകര്യങ്ങളിൽ നിന്നും എന്നെ അകറ്റിക്കളഞ്ഞു എന്നാണ് ഇബ്രാഹിം ഉത്തൈമി റഹിമഹുല്ല പറഞ്ഞിട്ടുള്ളത്. ഇമാം ജക്കാഖ് റഹിമഹുല്ല പറഞ്ഞു, മൻ അക്സറ ദിക്റൽ മൗതി അക്രമഹുല്ലാഹു ബിസലാസ്, മരണചിന്ത ആര് വർദ്ധിപ്പിച്ചോ അല്ലാഹു അവനെ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ആദരിക്കും. മൂന്ന് കാര്യങ്ങൾ കൊണ്ട്, ഒന്ന് ബിതഅജീലി തൗബ, പെട്ടെന്ന് തോബയും മരണചിന്ത ശരിക്കിന് ഹൃദയത്തിൽ കയറിയ ആള് അവന്റെ എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കും. നമ്മുടെ വിഷയം അതാണല്ലോ. അവൻ തോബ ചെയ്യും, വഖനാഅതിൻ ഫിൽ ഖൽബ്, ഹൃദയത്തിൽ അവന് തൃപ്തി ഉണ്ടാകും, സംതൃപ്തി ഉണ്ടാകും. വനഷാത്തിൻ ഫിൽ ഇബാദ, ഇബാദത്തിൽ അവനൊരു ഉന്മേഷമുണ്ടാകും. ചിന്ത വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു അവൻ ആദരിക്കും. ഒന്ന് തൗബ, പെട്ടെന്ന് തൗബ ചെയ്യാനുള്ള മനസ്സുണ്ടാകും. മറ്റൊന്ന് അവന്റെ ഹൃദയത്തിൽ സംതൃപ്തി ഉണ്ടാകും, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ ആർത്തി ഉണ്ടാകൂല. മറ്റൊന്ന് ഇബാദത്തിലൊരു ഉന്മേഷം ഉണ്ടാകും. ഏത് സമയത്തും മരിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്, ഉദുഖുരിൽ മൗത ഫി സലാതിക്, നീ മരണത്തെക്കുറിച്ചുള്ള ചിന്ത നിസ്കാരത്തിൽ ഉണ്ടാകണം. കാരണം വഇന്ന അർജുല ഇദാ ദഖറൽ മൗത ഫി സലാതിഹി ലഹരിയുൻ അൻ യുഹ്സിന സലാതഹു, മരിക്കുന്നുള്ള ചിന്ത ഒരു തന്നെ അവന്റെ നിസ്കാരത്തിൽ ഉണ്ടെങ്കിൽ അവൻ അവന്റെ നിസ്കാരത്തെ നന്നാക്കും, നന്നാക്കിയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസൻ. അപ്പോ ഇബാദത്തിൽ ഉന്മേഷം ഉണ്ടാകും. എന്നാൽ വമൻ നസിയൽ മൗത അഖബഹു അല്ലാഹു ബിസലാത്ത്, എന്നാൽ മരണത്തെക്കുറിച്ചുള്ള ഒരു ബോധവുമില്ല എങ്കിൽ അവൻ അള്ളാഹു മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ശിക്ഷിക്കും. ഒന്ന് ബിതസ്വീഫി തൗബ, തൗബ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകും, നാളെ ആകാം, പിന്നീടാകാം, കുറച്ച് കഴിഞ്ഞിട്ടാകാം എന്നുള്ള ചിന്തയായിരിക്കും. വചർക്കി റിള ബിൽ ഖലീൽ, അവന് കുറച്ച് കിട്ടിയാൽ മതിയാകൂല, ആർത്തിയായിരിക്കും. വചഖാസുലിൻ ഫിൽ ഇബാദ, ഇബാദത്തിൽ അവന് മടിയായിരിക്കും, ഇബാദത്ത് ചെയ്യാൻ ഉന്മേഷം ഉണ്ടാകൂല എന്ന് ഇമാം ജക്കാഖ് റഹിമഹുള്ള പറഞ്ഞത് കാണാം. മരണചിന്ത വർദ്ധിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചതും സലഫുകൾ അതിൽ വലിയ മാതൃകയായിരുന്നൊക്കെ പറഞ്ഞല്ലോ. പല രൂപത്തിൽ അവരുടെ ചരിത്രത്തിൽ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ കാണാം. റബീ ഇബ്നു ഖുസൈം റഹിമഹുള്ള, അദ്ദേഹം വലിയ പണ്ഡിതനാണ്, മാത്രമല്ല വലിയ ആബിദാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണാം, അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ഖബർ കുഴിച്ചിട്ടുണ്ട്, ഒരു കുഴി. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വലിയ ഒരു കടുപ്പം, മനസ്സിനെന്തെങ്കിലും ഒരു ഈമാനിന്റെ കുറവ് അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യും അറിയോ? അദ്ദേഹം ദഖല ഫിൽ ഖബ്രി ഫൽതജ, ഖബറിൽ കടന്നിട്ട് കുറച്ചു നേരം ഖബറിൽ പ്രവേശിച്ചതിൽ കുറച്ചു നേരം കിടക്കും. ثم مكث ما شاء الله ثم يقول, കുറച്ചു സമയം അതിൽ കടന്നിട്ട് അദ്ദേഹം പറയും, റബ്ബി ർജിഊൻ ലഅല്ലി അഅമലു സാലിഹാൻ ഫീമാ തറക്ത്, റബ്ബെ എന്നെ തിരിച്ചയക്കണം, ഞാൻ വിട്ടേച്ചു പോയ നന്മകൾ ചെയ്യാം. അതിങ്ങനെ ആവർത്തിക്കും. യുറദ്ദിദുഹ സുമ്മ യറുദ്ദു അല നഫ്സി, ഇതിങ്ങനെ ആവർത്തിക്കും. പിന്നെ അദ്ദേഹം സ്വയം തന്നെ മറുപടി കൊടുക്കും. വയഖൂൽ യാ റബീഉ, റബീഉ, റബീഉ ഇബ്നു ഖുസൈമാണ്, ഖദ് റജഅത ഫഅമൽ, നിനക്ക് അവസരം കിട്ടിയിരിക്കുന്നു, നീ തിരിച്ചു വന്നിരിക്കുന്നു, നീ പോയി അമൽ ചെയ്യെന്ന് പറയും. അദ്ദേഹം മരണത്തെക്കുറിച്ച് ഓർക്കാൻ അദ്ദേഹം സ്വയം ചെയ്തൊരു കാര്യമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ചാൻസ് ഇല്ല. പക്ഷേ ആളുകൾ പറയും, എന്ത്, എന്നെ തിരിച്ചുകൊണ്ടുവരണം, മടക്കണം. പക്ഷെ മലക്കുൽ മൗത്ത് സമ്മതിക്കൂല. പക്ഷെ ഇത് മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാകാൻ വേണ്ടി അവർ ചെയ്തതായി അവരുടെ ചരിത്രത്തിൽ കാണുന്ന കാര്യമാണ്. ഇനി നോക്ക്, നമ്മൾക്ക് ഈ ഒരു, നമ്മൾ എങ്ങനെ ജീവിച്ചിട്ടുണ്ടോ അങ്ങനെയായിരിക്കും നമ്മുടെ അവസാനം ഉണ്ടായിരിക്കും മിക്കവാറും. തോന്നിവാസത്തിൽ ജീവിച്ച ആള് തോന്നിവാസത്തിൽ തന്നെ വൃത്തികെട്ട സൂഉൽ ഖാത്തിമയായിരിക്കും അവനുണ്ടാകുക. അവൻ വൃത്തികേടിലാണ് മരിച്ചതെങ്കിൽ അവൻ അങ്ങനെയായിരിക്കും ഉയർത്തെഴുന്നേൽപ്പിക്കുക അല്ലാഹു തആല. അത് നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം, പേടിക്കണം. നമ്മളൊരു വൃത്തികേട് കണ്ടിട്ടാണ് മരിക്കണതെങ്കിൽ, ഒരു ആ രഹസ്യ ജീവിതത്തിലൊരു തിന്മ ചെയ്തിട്ടാണ് നമ്മൾ മരിക്കണതെങ്കിൽ, ആ കോലത്തിലായിരിക്കും നമ്മൾ നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു, അർറജുലു യമൂതു അലാ മാ ആശ അലൈ, ഒരു മനുഷ്യൻ എങ്ങനെയാണോ ജീവിച്ച അങ്ങനെയായിരിക്കും അവൻ മരിക്കുക. നല്ല രൂപത്തിൽ ജീവിച്ചോ നല്ല രൂപത്തിൽ മരിക്കും. ഇബാദത്ത് കൂടുതൽ ചെയ്ത് ജീവിച്ച ആള് നല്ലൊരു ഇബാദത്തിലായിരിക്കും അവൻ മരിക്കുക. വയുബഅസു അലാ മാ മാത അലൈ, എങ്ങനെയാണോ മരിച്ചത് അതേപോലെ അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്ന് അദ്ദേഹം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്, യുബ്അസു കുല്ലു അബ്ദിൻ അലാ മാ മാത അലൈ, ഓരോ അടിമയും അവൻ എങ്ങനെയാണോ മരിച്ചത് അങ്ങനെയായിരിക്കും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, മരിച്ച അവസ്ഥ എന്താണോ അങ്ങനെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും. വൃത്തികേടിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ വൃത്തികേടുകൂടിയായിരിക്കും അവൻ എന്ത് ചെയ്യുക, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നുള്ളതാണ്. നന്മയിലാണെങ്കിൽ ആ നന്മയോടുകൂടി. ചില ഹദീസുകൾ തെളിവ് പിടിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഹജ്ജിൽ ഇഹ്റാമിലായിരിക്കെ മരിച്ചവനാണെങ്കിൽ മുഹ്റിമായിട്ടാണ് അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. ഷഹീദ് ആ രൂപത്തിലായിരിക്കും അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. മറ്റുള്ളവനെ വഞ്ചിച്ചിട്ടാണ് ഒരുത്തൻ മരിച്ചതെങ്കിലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, അള്ളാഹു തആല നാളെ ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ ചതിയന്മാരായ ആളുകളുടെ പിന്നിൽ ഒരു കൊടി നാട്ടിയിട്ടുണ്ടാകും. എന്നിട്ടിങ്ങനെ വിളിച്ചു പറയപ്പെടും, ഹാദിഹി ഖദ്റത്തു ഫുലാനി ബിനി ഫുലാൻ, ഇന്ന വ്യക്തിയെ ഇയാൾ ചതിച്ചതുകൊണ്ട് അയാൾക്ക് കിട്ടിയ ശിക്ഷയാണെന്നുള്ളത് ബാക്കിൽ ഇങ്ങനെ വിളിച്ചു പറയപ്പെടുന്നുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണോ വൃത്തികേടിലാണോ നമ്മുടെ മരണം സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെയായിരിക്കും നാളെ മരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അപ്പൊ ഈ ഒരു ചിന്ത, മരിക്കും എന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ടാകണം. ആ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കയറിയാൽ നമ്മൾ തിന്മയിൽ തന്നെ തുടരുകയാണെങ്കിൽ നമ്മൾക്കൊരു സൂഉൽ ഖാത്തിമ, മോശപ്പെട്ട അവസാനമായിരിക്കും, മരണമായിരിക്കും ഉണ്ടാകുക എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നുകഴിഞ്ഞാൽ, അതിന്റെ അപകടം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ തിന്മയിൽ നിന്ന്, മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കും. നമുക്കറിയാം നമ്മൾ തശഹുദിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത്, വമിൻ ഫിത്നത്തിൽ മസീഹ ദജ്ജാൽ എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ എന്താണ് മരിക്കുന്ന സമയത്തുള്ള ഫിത്ന? അതാ മരിക്കുന്ന സമയത്ത് അവന്റെ ഖാത്തിമത്ത് നന്നാകാൻ, അല്ലെങ്കിൽ ആ മരണസമയത്തുണ്ടാകുന്ന പ്രയാസത്തിൽ രക്ഷപ്പെടാനാണ് അള്ളാഹു തആലയോട് ചോദിക്കുന്നത്, അള്ളാഹു തആലയോട് ചോദിക്കുന്നത്. ഈ തിന്മയിൽ ജീവിക്കുന്ന ആളുകളുടെ അവസാനം മോശമായിരിക്കുന്ന ഒരുപാട് തെളിവുകളുണ്ട്, നാം അനുഭവങ്ങളുടെ തെളിവുകൾ ഇഷ്ടംപോലെയുണ്ട്. വൃത്തികേടിൽ ജീവിക്കുന്ന ആൾക്ക് അവസാന സമയത്ത് കലിമത്തു തൗഹീദ് ഉച്ചരിക്കാൻ സാധിക്കില്ല. പല ചരിത്രങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, പല ചരിത്രങ്ങളും, ഒരു ഇബ്നു റജബ് ഒരു സംഭവം ഉദ്ധരിക്കുന്നത് കാണാം, ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുത്തു. അബ്ദുൽ അസീസ് ഇബ്നു അബി റുവാജ് റഹിമഹുള്ള പറയുന്നത്, ഞാനൊരാൾ മരിക്കുന്ന സമയത്ത് ഹാജറായി, അയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കുന്നുണ്ട്, പക്ഷെ അദ്ദേഹം പറയുന്നത് ഹുവ കാഫിറും ബിമാ തഖൂൽ, ഈ മരിക്കുന്ന ഈ വ്യക്തി ഉണ്ടല്ലോ അയാൾ പറയും, അവൻ അഥവാ അയാളെ തന്നെ കുറിച്ച് പറയാണ്, നിങ്ങൾ ഈ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊന്നും എനിക്ക് വിശ്വാസമല്ല എന്ന് പറയും. അയാളുടെ അവസാനം അയാൾക്ക് അങ്ങനെ പറയാൻ പറ്റുന്നുള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റുന്നില്ല. വമാ തആലാ ദാലിക, അങ്ങനെ തന്നെ അയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറ്റാതെ അയാൾ കാഫിറാണെന്ന് അയാൾ തന്നെ പ്രഖ്യാപിച്ച് മരിച്ചുപോയി. പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണ് അബ്ദുൽ അസീസ് ഇബ്നു അബി റുവാസ്. അപ്പൊ അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ഒരു മുഴു കുടിയനായിരുന്നു, കള്ളുകുടിയനായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ചൊല്ലാൻ സാധിക്കാതിരുന്നത്. ഇബ്നു അബ്ദുൽ അസീസ് ഇബ്നു അബി റുവാദ് റഹിമഹുള്ള പറഞ്ഞു, ഇത്തഖു ദുനൂബ്, നിങ്ങൾ തിന്മകളെ സൂക്ഷിക്കണം, കാരണം ഫഇന്നഹ ഹിയ അല്ലതി ഔഖഅതുഹു, ആ തിന്മകളാണ് അയാളെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. മരിക്കാൻ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തിട്ടും ചൊല്ലാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട്? അയാൾ വൃത്തികേടിൽ ജീവിച്ചതുകൊണ്ട്. ഇങ്ങനെ പല സംഭവങ്ങളും പണ്ഡിതന്മാർ കൊടുത്തത് കാണാം. അതേപോലെ തന്നെ ചില അനുഭവങ്ങൾ ഇമാം ഖഹ്താനി റഹിമഹുള്ള, ഷെയ്ഖ് ഖഹ്താനി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ്സിൽ പറഞ്ഞ ചരിത്രമുണ്ട്, മരിച്ചതിന് ശേഷം കുളിപ്പിക്കുന്ന സമയത്തുണ്ടായ അനുഭവങ്ങൾ. അതൊക്കെ വൃത്തികെട്ട മരണത്തിന്റെ ചില അടയാളങ്ങൾ ചിലപ്പോൾ കുളിപ്പിക്കുമ്പോൾ കാണും, ചിലപ്പോൾ കഫൻ ചെയ്യുമ്പോൾ കാണും, ചിലപ്പോൾ മറമാടുമ്പോഴൊക്കെ കാണും എന്നുള്ളത് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതിലൊരു ചരിത്രം കാണാം. അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് മുഹാവറയിൽ കുളിപ്പിക്കണ, നല്ല വെളുത്ത ശരീരമായിരുന്നു, പക്ഷേ മയ്യത്ത് കുളിപ്പിക്കാൻ അടുത്തപ്പോ കറുത്തിങ്ങനെ പോവുക, ശരീരം കറുത്തുപോവുക. അപ്പൊ ഇദ്ദേഹം കുളിപ്പിക്കാൻ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഈ വ്യക്തി കുളിപ്പിക്കാൻ നിൽക്കുകയാണ്, ആ സമയത്ത് ഇങ്ങനെ ശരീരം കറുത്തുപോകുന്നത് കണ്ടപ്പോ പുറത്തിരിക്കുന്ന ആളോട് ചോദിച്ചു, ഈ മയ്യത്തിന്റെ ആൾ നിങ്ങളാണോ? അതെ. നിങ്ങളാണോ ഇയാളുടെ ഉപ്പ? അതെ എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ മാഷഅനു റജുൽ, ഇയാൾ എങ്ങനെയായിരുന്നു ജീവിതകാലത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഹാദ റജുലു കാന ലാ യുസല്ലി, ഇയാൾ നിസ്കരിക്കാറില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയാണ്, ഫഖുൽതു ലഹു, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഖുദ് മയ്യിതക ഫഗസ്സിൽഹു, നിങ്ങൾ ഈ മയ്യത്തിന് നിങ്ങൾ എന്നെ കുളിപ്പിച്ചോളി എന്ന് പറഞ്ഞു അദ്ദേഹം ഇന്ന് പിന്മാറിയെന്നാണ്. അതൊക്കെ സംഭവിക്കാം, എല്ലാവർക്കും അങ്ങനെ സംഭവിച്ചോളന്നല്ല, ചിലപ്പോൾ സംഭവിക്കാം. ഇതൊക്കെ മോശപ്പെട്ട പര്യവസാനത്തിന്റെ അടയാളങ്ങൾ ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ജീവിച്ചോ, നമ്മൾ നല്ലവരായി ജീവിച്ചാൽ നമ്മുടെ അവസാനം നന്നാകും. ആ അവസാനം മരിക്കുന്ന സമയത്ത് നന്നാവുക എന്നുള്ളതാണ് പ്രധാനം. ഇന്നമൽ അഅമാലു ബിൽ ഖവാതിം, അമലുകൾ അതിന്റെ അവസാന സമയത്ത് എങ്ങനെയാണോ, മരിക്കുന്ന സമയത്ത് നമ്മുടെ അവസ്ഥ എന്താണോ, അതാണ് അള്ളാഹു തആല പരിഗണിക്കുക. ഇബ്നു റജബ് റഹിമഹുള്ളയ്യ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, സലാഹുഹ വ ഫസാദുഹ വ ഖബൂലുഹ വ അദമുഹു ബിഹസബിൽ ഖാതിമ, ഒരു ആരുടെ അമൽ നന്നാകുന്നതും മോശമാകുന്നതും അള്ളാഹു സ്വീകരിക്കുന്നതും സ്വീകരിക്കാതിരിക്കുന്നതും എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ബിഹസബി അൽ ഖാതിമ, അവസാന സമയത്ത് അവൻ എങ്ങനെയാണോ അതാണ്. എപ്പോഴാണ് നമ്മുടെ അവസാനം നമുക്ക് അറിയില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം, മാറണം എത്രയും പെട്ടെന്ന്. നമ്മുടെ അവസാനം ഒരു വർഷം കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ അതിന്റെ തൊട്ടുമുമ്പ് നന്നായാൽ മതി, പക്ഷേ നമുക്ക് നമ്മുടെ അവസാനം അറിയില്ല. ആ അവസാനം മോശമായാൽ നമ്മുടെ കാര്യം പോക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, നമ്മുടെ ഹുസ്നുൽ ഖാത്തിമ, ഒരാളുടെ നല്ല പര്യവസാനം, അതാണ് ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടാകും. റസൂലുള്ള പറഞ്ഞു, ഇദ അറാദല്ലാഹു ബി അബ്ദിഹി ഖൈറൻ ഇസ്തഅമലഹു. അള്ളാഹു ഒരാൾക്കൊരു ഖൈർ ഉദ്ദേശിച്ചാൽ അള്ളാഹു അവനെ ഇസ്തിഅമാൽ ചെയ്യും, അവനെ ഉപയോഗിക്കും. സഹാബത്ത് ചോദിച്ചു, കൈഫ യസ്തഅമിലുഹു, എങ്ങനെയാണ് അയാൾ ഉപയോഗിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾക്ക് അള്ളാഹു ഒരു ഖൈർ ഉദ്ദേശിച്ചാൽ യുവഫിഖുഹു ലിഅമലിൻ സാലിഹിൻ ഖബ്ല മൗതിഹി. ഒരാൾക്ക് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ മരിക്കുന്നതിന് മുമ്പ് അയാൾക്കൊരു സൽക്കർമ്മം ചെയ്യാൻ അള്ളാഹു തോഫീക്ക് കൊടുക്കും, എന്നിട്ടാണ് മരിപ്പിക്കുക. അപ്പോൾ സൽക്കർമ്മത്തിലായിരിക്കും മരിക്കാൻ പറ്റിയാൽ അത് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചതിന്റെ ലക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, ഇദ അറാദല്ലാഹു അസ്സ വജല്ല ബിഅബ്ദിൻ ഖൈറൻ, ഒരു അടിമക്ക് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ അസലഹു ഔ അസലഹു, അള്ളാഹുവിന് തേൻ കൊടുക്കും. എന്ന് പറഞ്ഞാൽ അതിന്റെ ശറഹിൽ കാണാം, തയ്യബ സനഅഹു ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ അവന്റെ പ്രശസ്തി അള്ളാഹു നല്ലതാക്കി, അവനെ കുറിച്ചുള്ള സംസാരം നല്ലതാക്കും അള്ളാഹു. അപ്പോ ഈ തേൻ കൊടുക്കുക, ഈ രൂപത്തിൽ പറയുക എന്നതിന്റെ താല്പര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ സൂറത്ത് പറഞ്ഞു, യഫ്തഹു അല്ലാഹു അസ്സ വജല ലഹു അമലൻ സാലിഹൻ ഖബ്ല മൗതിഹി സുമ്മ യഖ്ബിദുഹു അലൈഹി. അള്ളാഹു അവന് മരിക്കുന്ന മുമ്പ് ഒരു സൽക്കർമ്മം ചെയ്യാനുള്ള ഒരു തുറവി കൊടുക്കും, എന്നിട്ട് അവനെ മരിപ്പിക്കും. അപ്പൊ മരിക്കുന്നതിന് മുമ്പ് സൽക്കർമ്മം ചെയ്യാനൊരു അവസരം അള്ളാഹു കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ നമ്മുടെ ഖാത്തിമത്ത് നന്നാകണമെങ്കിൽ നമ്മൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞതുപോലെ, ഒരാൾ എങ്ങനെ ജീവിച്ചോ അതുപോലെ ആയിരിക്കും അവന്റെ മരണം ഉണ്ടാകുക. മോശപ്പെട്ട അവസ്ഥയിൽ ജീവിച്ചാൽ മിക്കവാറും മോശമായിട്ട് തന്നെ മരിക്കുക. മോശപ്പെട്ട് ജീവിച്ച അവസാനം ആൾ ആരും നന്നാകൂലെന്നല്ല, മിക്കവാറും സംഭവിക്കുക അങ്ങനെ തന്നെയായിരിക്കും. എന്നാൽ ഹുസ്നുൽ ഖാത്തിമ, നല്ല പര്യവസാനത്തിനു വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു പ്രാർത്ഥന നമ്മൾ പഠിക്കണം, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതന ഫിൽ ഉമൂരി കുല്ലിഹ وأجرنا من خزي الدنيا وعذاب الآخرة. ചെറിയ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഇമാം അർനവൂത് സഹീഹാണെന്ന് പറഞ്ഞ ഹദീസിലുള്ള പ്രാർത്ഥനയാണ്. എന്താ അർത്ഥം? അല്ലാഹുമ്മ, ഇത് കൊടുത്ത എല്ലാവരും ഇത് പഠിക്കണം കേട്ടോ, അത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സൗകര്യം ചെയ്തത്. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതന ഫിൽ ഉമൂരി കുല്ലിഹ, എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ അവസാനം അല്ലാഹുവിനെ നന്നാക്കണമേ, ഞങ്ങളുടെ അവസാനം നന്നാക്കണമേ. وأجرنا من خزي الدنيا وعذاب الآخرة. الله ഞങ്ങൾ രക്ഷിക്കണം ദുനിയാവിന്റെ അപമാനത്തിൽ നിന്ന്, അല്ലെങ്കിൽ ദുനിയാവിന്റെ നാശത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണം. وعذاب الآخرة, പരലോക ശിക്ഷയിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ എല്ലാവരും പഠിക്കണം, ഒറ്റ വരിയുള്ളൂ. ഇത് സ്ത്രീകളെ മാത്രം ആവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കുക. اللهم احسن عاقبتنا في الامور كلها واجرنا من خزي الدنيا وعذاب الاخره. കേട്ടോ എല്ലാവർക്കും, اللهم احسن عاقبتنا, അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്തിനെ നന്നാക്കണമേ. في الامور كلها, എല്ലാ കാര്യങ്ങളിലും അതിന്റെ അവസാനം ഞങ്ങൾക്ക് നീ നന്നാക്കി തരണമേ. واجرنا മിൻ ഖിസി ദുനിയ, ദുനിയാവിന്റെ അപമാനത്തിൽ നിന്ന്, അല്ലെങ്കിൽ ദുനിയാവിന്റെ ഖിസി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ശറഹിൽ കാണാം ഹലാഖ്, നാശം, അല്ലെങ്കിൽ ദുനിയാവിലുണ്ടാകുന്ന പ്രയാസം, അതിൽ നിന്ന് ഇനി ഞങ്ങളെ രക്ഷപ്പെടുത്തേനെ. വഅദാബിൽ ആഖിറ, പരലോക ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തുക, ഇത് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹു തആല നമ്മുടെ ഖാത്തിമത്ത്, അത് ആഖിബത്ത് നന്നാക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മെല്ലാം ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അല്ലാഹു തആല ഒരു നല്ല മരണം അത് നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ വൃത്തികേടുകളിൽ നിന്നും തിന്മകളിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ ആലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. الحمد لله رب العالمين. سبحانك اللهم وبحمدك, اشهد ان لا اله الا انت, استغفرك واتوب اليك.